Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് വചനവീഥി എന്ന പരമ്പരയും കേൾക്കാം. വാർത്തകൾ. സന്നദ്ധ പ്രവർത്തനം എന്നത് എന്തെങ്കിലും കാര്യത്തിന്റെ സാക്ഷാത്കാരത്തിനായി ചട്ടക്കൂടുകളെ ഭേദിച്ച് പുറത്തുകടക്കാൻ അനുവദിക്കുന്ന ഭേദകശക്തിയാണെന്ന് മാർപ്പാപ്പ. സാമൂഹ്യ സാമ്പത്തിക വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ അന്താരാഷ്ട്ര ദിനം ആചരിക്കപ്പെട്ട December 5 ഫ്രാൻസിസ് പാപ്പ 2023 August 1-6 പോർട്ടുഗലിലെ ലിസ്ബണിൽ ആഗോള സഭാതലത്തിൽ ആചരിക്കപ്പെടുന്ന ലോക യുവജനദിനത്തിനായി പ്രവർത്തിക്കുന്ന സന്നദ്ധ സേവകർക്കായി സ്പാനിഷ് ഭാഷയിൽ നൽകിയ വീഡിയോ സന്ദേശത്തിലാണ് ഈ പ്രസ്താവന ഉള്ളത്. സന്നദ്ധ സേവനം ഒരു ദൈവകൃപയും ഓരോ സന്നദ്ധ പ്രവർത്തകന്റെയും ഉദാരത സഭയുടെ ശക്തിയും സഭാദൌത്യത്തിന്റെ ആവിഷ്കാരവുമാണെന്ന് പാപ്പ പറയുന്നു. ബുദ്ധിശൂന്യവും ദൈവനിന്ദാപരവുമായ ഉക്രൈൻ യുദ്ധത്തെ ധാർമ്മികമായോ മതപരമായോ ന്യായീകരിക്കാൻ ക്രൈസ്തവർക്കാകില്ലെന്ന് മാർപ്പാപ്പ. ദൈനംദിന സംഭവം എന്ന് വിവർത്തനം ചെയ്യാവുന്ന ഇൽ ഫാത്തോ ക്വാത്തിദിയാനോ എന്ന ഇറ്റാലിയൻ ദിനപത്രത്തിന്റെ ലേഖകൻ ഫ്രാൻചെസ്കോ അന്തോണിയോ ഗ്രാന റഷ്യ 2022 February 24 ഉക്രൈനിൽ അഴിച്ചുവിട്ട മനുഷ്യത്വരഹിതവും ഭോഷത്വവുമായ യുദ്ധമുൾപ്പെടെയുള്ള യൂറോപ്പിലെ സംഘർഷങ്ങളെ അധികരിച്ച് ഫ്രാൻസിസ് പാപ്പ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ സമാഹരിച്ച് ഉക്രൈനിലെ സമാധാനത്തെക്കുറിച്ചുള്ള ഒരു ചാക്രീയ ലേഖനം എന്ന ശീർഷകത്തിൽ തയ്യാറാക്കിയ പുസ്തകത്തിന് പാപ്പ തന്നെ കുറിച്ച അവതാരികയിലാണ് ഈ പ്രസ്താവന ഉള്ളത്. സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രത്യാശയുടെയും ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കാനുള്ള കടമ ഉത്ഥിതന്റെ സുവിശേഷം പ്രസംഗിക്കുന്നവരായ ക്രൈസ്തവർക്കുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ജയിച്ചു എന്ന മിഥ്യാബോധത്തിൽ ചിലരെ ആഴ്ത്തുന്ന മൃത്യുവിന്റെ പാതയാണ് യുദ്ധമെന്ന് പറയുന്ന പാപ്പ യുദ്ധം സകലരുടെയും തോൽവിയാണെന്ന് വ്യക്തമാക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരതയും ഓരോ യുദ്ധവും ദൈവത്തിന്റെ പരിശുദ്ധതമ നാമത്തെ നിന്ദിക്കുന്നുവെന്നും പാപ്പ പറയുന്നു. ആഗമനകാല യാത്ര സമാധാനത്തിന്റെ നിരവധി ചെറു ചെയ്തികളിലൂടെയാണ് നടത്തുകയെന്ന് മാർപ്പാപ്പ. ചൊവ്വാഴ്ച ആഗമനകാലം, സമാധാനം എന്നീ ഹാഷ്ടാഗുകളോടുകൂടി കണ്ണുചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഇത് പറഞ്ഞിരിക്കുന്നത്. പാപ്പ കുറിച്ചത് ഇങ്ങനെയാണ്: അനുദിനം സമാധാനത്തിന്റെ അനേകം ചെറു ചെയ്തികളിലൂടെയാണ് ഒരുവൻ ആഗമനകാല യാത്ര നടത്തുക. അവ സ്വാഗതം ചെയ്യലിന്റെയും മനസ്സിലാക്കലിന്റെയും സാമീപ്യത്തിന്റെയും ക്ഷമയുടെയും സേവനത്തിന്റെയും പ്രവൃത്തികളാണ്. ബെത്ലഹേമിലേക്കുള്ള സമാധാന രാജാവായ യേശുവിങ്കിലേക്കുള്ള ചുവടുകൾ പോലെ ഹൃദയം കൊണ്ട് ചെയ്യുന്ന ചെയ്തികളാണ് അവ. അതിനിടെ ക്രൈസ്തവർ നിസ്സംഗരാകാതെ പ്രവർത്തനനിരതരും ക്രിയാത്മകരും പ്രവാചക സ്വഭാവമുള്ളവരുമായിരിക്കണമെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. ദൈവവചനം എന്ന ഹാഷ്ടാഗോടുകൂടി തിങ്കളാഴ്ച കണ്ടുചേർത്ത ട്വിറ്റർ സന്ദേശത്തിലാണ് ഫ്രാൻസിസ് പാപ്പായുടെ ഈ ഓർമ്മപ്പെടുത്തൽ ഉള്ളത്. പാപ്പായുടെ പ്രസ്തുത ട്വിറ്റർ സന്ദേശത്തിന്റെ പൂർണ്ണരൂപം ഇപ്രകാരമാണ്: ക്രൈസ്തവർ നിഷ്ക്രിയരാകാതെ പ്രവർത്തനനിരതരും കർമ്മോദ്യുക്തരും പ്രവാചക സ്വഭാവമുള്ളവരും ആകേണ്ടതിന് ദൈവവചനം നമ്മെ അനുദിന ജീവിതാവസ്ഥകളിൽ ആമഗ്നരാക്കുകയും സഹോദരങ്ങളുടെ കഷ്ടപ്പാടുകളും പാവപ്പെട്ടവരുടെ രോദനവും സമൂഹത്തെയും ലോകത്തെയും മുറിവേൽപ്പിക്കുന്ന അനീതികളും ശ്രദ്ധിക്കാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫ് 2023 ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി 83,000 crore രൂപയ്ക്ക് തുല്യമായ 1,000 crore ഡോളർ സഹായം അഭ്യർത്ഥിക്കുന്നു. സംഘർഷങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, കാലാവസ്ഥ പ്രതിസന്ധികൾ എന്നിവ മൂലം യാതനകൾ അനുഭവിക്കുന്ന കുട്ടികൾക്ക് സഹായം എത്തിക്കുന്നതിനു വേണ്ടിയാണ് ഈ തുക യൂണിസെഫ് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. രൂക്ഷമോ അതിരൂക്ഷമോ ആയ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്ന കുട്ടികളുടെ സംഖ്യ 40 crore വരുമെന്നും പ്രതിസന്ധികൾ മൂലം വീടുവിടേണ്ടി വന്ന കുട്ടികളുടെ സംഖ്യ ലോകത്തിൽ 3 crore 70 lakh ആണെന്നും ഈ സംഘടന വെളിപ്പെടുത്തുന്നു. അതിനിടെ ഇറ്റലി ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധിക്ക് യൂണിസെഫിന് 10 ലക്ഷം യൂറോ, ഇപ്പോഴത്തെ വിനിമയ നിരക്കനുസരിച്ച് 8 കോടി 60 ലക്ഷത്തിലേറെ രൂപ സംഭാവന ചെയ്തു. ശാരീരികമോ മാനസികമോ ആയ വൈകല്യമുള്ള സിറിയക്കാരായ കുട്ടികളെയും അവരുടെ കുടുംബങ്ങളെയും സഹായിക്കുന്നതിനാണ് ഈ തുക. വാർത്തകൾ കഴിഞ്ഞു.
വചനവീഥി. രണ്ടാം സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ധ്യാനചിന്തകളാണ് ഇന്നത്തെ വചനവീഥിയിൽ നാം ശ്രവിക്കുന്നത്. കർത്താവിനെയും അവൻ തിരഞ്ഞെടുത്തവരെയും മാനിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഓർമ്മിപ്പിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. നന്മതിന്മകളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ വിജയപരാജയങ്ങളാണ് നാം തിരഞ്ഞെടുക്കുന്നതെന്ന് ഒന്നാം സങ്കീർത്തനത്തിലൂടെ വിശുദ്ധഗ്രന്ഥം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. രണ്ടാം സങ്കീർത്തനത്തിലാകട്ടെ ദൈവത്തിനും അവൻ തിരഞ്ഞെടുത്ത അഭിഷിക്തനുമെതിരെ പ്രവർത്തിക്കാൻ പരിശ്രമിക്കുന്നതിലെ പരിഹാസ്യതയും വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നതിന്റെ തിക്തഫലങ്ങളുമാണ് സങ്കീർത്തകൻ പരാമർശിക്കുന്നത്. ദൈവത്തിനെതിരെ മറ്റുള്ളവരോട് സംഘം ചേർന്ന് എതിർക്കുവാൻ പരിശ്രമിക്കുന്നതിനു പകരം ദൈവത്തോട് ചേർന്നു നിൽക്കുന്നതിലെ സാംഗത്യം വിശദീകരിച്ചുകൊണ്ടാണ് 12 വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനം അവസാനിക്കുന്നത്. ഈ സങ്കീർത്തനത്തിന്റെ പ്രധാന ഉദ്ബോധനം ദൈവത്തിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നതാണ്. ദൈവത്തെയും അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും എതിർത്തു തോൽപ്പിക്കാമെന്ന ചിന്ത പരാജയത്തിലേക്കും ദൈവത്തിനു മുൻപിൽ എളിമയോടെയും സമർപ്പണത്തോടെയുമുള്ള ജീവിതം നമ്മെ വിജയത്തിലേക്കും എത്തിക്കുമെന്നുള്ള ബോധ്യമാണ് സങ്കീർത്തകൻ നമുക്ക് നൽകുന്നത്. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ പ്രവർത്തിക്കുന്നവർ. സങ്കീർത്തനത്തിന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനും അവിടുത്തെ അഭിഷിക്തനുമെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്ന ജനതകളെയും ഭരണാധിപന്മാരെയും കുറിച്ചാണ് സങ്കീർത്തകൻ എഴുതുക. 1 വാക്യം തന്നെ മനോഹരമായൊരു ഉദ്ബോധനമാണ്. ജനതകൾ ഇളകിമറിയുന്നതെന്തിന്? ജനങ്ങൾ എന്തിന് വ്യർത്ഥമായി ഗൂഢാലോചന നടത്തുന്നു? ദൈവത്തെ കൂടാതെയും ദൈവത്തിനെതിരെയുമുള്ള ആലോചനകൾ വ്യർത്ഥമാണ്. ഇസ്രായേലിലെ രാജാക്കന്മാരും മുഖ്യ പുരോഹിതരും അഭിഷേകത്തിലൂടെയാണ് തങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തിരുന്നത്. കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു, ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു എന്ന 2 വാക്യത്തിൽ സൃഷ്ടികൾ സൃഷ്ടാവിനെതിരെയും അവന്റെ തിരഞ്ഞെടുപ്പുകൾക്കെതിരെയും തിരഞ്ഞെടുക്കപ്പെട്ടവനെതിരെയും നീങ്ങുന്നതിലെ മൗഢ്യതയാണ് വ്യക്തമാകുന്നത്. ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ എത്രയോ ജനതകളും രാജാക്കന്മാരും ജനങ്ങളുമാണ് കർത്താവായ ദൈവത്തിനെതിരെ മുന്നോട്ടിറങ്ങിയതെന്നും അവരുടെ ചരിത്രവും നാമവും ഇവിടെ അവസാനിച്ചുവെന്നും നമുക്കറിയാം. നിലനിൽക്കുന്നത് ദൈവം മാത്രമാണ്. ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയും മനുഷ്യരുടെ ചിന്തകളുടെ പരിമിതിയുമാണ് 3 വാക്യത്തിൽ നാം കാണുന്നത്. അവർ വച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങല പൊട്ടിച്ച് മോചനം നേടാം. പ്രപഞ്ചത്തെയും അതിലെ സകലതിനെയും സൃഷ്ടിച്ച ദൈവത്തിന്റെ ഹിതത്തെ വിലങ്ങും ചങ്ങലയുമായി കാണുന്നവർ അവനിലെ അനന്തമായ നന്മയെയും പിതാവിനടുത്ത സ്നേഹത്തെയും ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല. താങ്ങുവാനാകാത്ത ചുമടുകളും ജീവിതത്തെ ദുരിതപൂർണമാക്കുന്ന ചങ്ങലകളും ബന്ധനങ്ങളുമല്ല ദൈവം മനുഷ്യന് നൽകുക. തന്റെ സൃഷ്ടികളായ മനുഷ്യരുടെ ജീവിതത്തിലെ നുകങ്ങളെ ഒടിച്ചെറിഞ്ഞ് അവരെ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുന്നവനാണ് ദൈവം. ദൈവഹിതം അനുസരിക്കാത്തവരും കർത്താവും. ദൈവഹിതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരോട് ദൈവം എപ്രകാരമായിരിക്കും പെരുമാറുക എന്ന ഒരു ചോദ്യത്തിനുള്ള സങ്കീർത്തകന്റെ ഉത്തരമാണ് 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. മനുഷ്യന്റെ അല്പത്വത്തിനു മുൻപിൽ സ്വർഗത്തിന്റെ ഉന്നതിയിലിരിക്കുന്നവൻ ഭയപ്പെടുന്നില്ല. തങ്ങളെ സൃഷ്ടിച്ചവനെതിരെ പ്രവർത്തിക്കുന്നവർ തങ്ങളെത്തന്നെ പരിഹാസ്യരാക്കുകയാണ്. അതുകൊണ്ടുതന്നെയാണ് സ്വർഗത്തിലിരിക്കുന്നവൻ അതുകേട്ട് ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു എന്ന് സങ്കീർത്തകൻ 4 വാക്യത്തിൽ എഴുതുന്നത്. തനിക്കും തന്റെ അഭിഷിക്തനുമെതിരെ സംസാരിക്കുന്നവരോട് അവിടുന്ന് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംഭീതരാക്കും. മനുഷ്യരുടെ ദുഷ്പ്രവൃത്തികളുടെ മുൻപിൽ നിഷ്ക്രിയനായി നിൽക്കുന്നവനല്ല ദൈവം. കൗടില്യവും പകയും നിറഞ്ഞവർ കർത്താവിന്റെ ക്രോധം ഏറ്റുവാങ്ങേണ്ടിവരും. എന്റെ വിശുദ്ധപർവ്വതമായ സിയോനിൽ ഞാനാണ് എന്റെ രാജാവിനെ വാഴ്ചതെന്ന് അവിടുന്ന് അരുളിച്ചെയ്യും. ദൈവം തിരഞ്ഞെടുത്തവന്റെ അധികാരം ദൈവത്തിൽ നിന്നാണ് വരിക. ഭൂമിയിലെ അധികാരങ്ങൾക്കും രാജത്വങ്ങൾക്കുമല്ല, ദൈവം തിരഞ്ഞെടുത്തു നിയമിച്ച കർത്താവിന്റെ അഭിഷിക്തനെയാണ് ജനം അനുസരിക്കേണ്ടത്. തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനെക്കുറിച്ചുള്ള അറിയിപ്പ്. സങ്കീർത്തനത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ തന്റെ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷിക്തനോട് ദൈവത്തിനുള്ള വാത്സല്യവും അവനിലൂടെ ദുഷ്ടന് ദൈവം നൽകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള അറിയിപ്പുമാണ് നാം കാണുന്നത്. കർത്താവിന്റെ അഭിഷിക്തൻ കർത്താവ് തന്നോട് പറഞ്ഞ വാക്കുകളാണ് ഇവിടെ വിളംബരം ചെയ്യുക. ഇസ്രായേലിന്റെ രാജാവായി ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ ദൈവത്തിന്റെ പ്രതിനിധിയായാണ് ഈ വാക്യങ്ങളിൽ അവതരിപ്പിക്കുന്നത്. പിതാവ് ജന്മം നൽകിയ പുത്രനാണവൻ. അതുകൊണ്ടുതന്നെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനുമാണവൻ. 8 വാക്യം ഈ അഭിഷിക്തന്റെ ഉന്നതസ്ഥാനം വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ നിനക്ക് ജനതകളെ അവകാശമായി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. കർത്താവിനെതിരെ നിൽക്കുന്ന ജനതകളുടെ മേലുള്ള വിധി നടപ്പാക്കുക കർത്താവിന്റെ അഭിഷിക്തനാണ്. ഇരുമ്പുദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെയെന്നപോലെ നീ അവരെ അടിച്ചുടയ്ക്കും. ദൈവത്തിന്റെ ശക്തിക്ക് മുൻപിൽ പിടിച്ചു നിൽക്കുവാനുള്ള കഴിവ് രാജാക്കന്മാർക്കോ ഭരണാധിപന്മാർക്കോ ഇല്ല. ദൈവത്തിനെതിരെ അവന്റെ പദ്ധതികൾക്കും അവന്റെ അഭിഷിക്തനുമെതിരെ നീങ്ങുവാൻ പരിശ്രമിക്കുന്നവൻ തന്റെ തന്നെ നാശമാണ് തിരഞ്ഞെടുക്കുന്നത്. ജനതകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ മുന്നറിയിപ്പ്. തന്നോടും തന്റെ അഭിഷിക്തനോടും ജനതകളും രാജാക്കന്മാരും എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടതെന്ന അറിയിപ്പാണ് സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് നാം കാണുന്നത്. രാജാക്കന്മാരെ, വിവേകമുള്ളവരായിരിക്കുവിൻ. ഭൂമിയുടെ അധിപന്മാരെ, സൂക്ഷിച്ചുകൊള്ളുവിൻ. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ. അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വച്ച് നശിക്കുകയും ചെയ്യും. അവിടുത്തെ കോപം ക്ഷണത്തിൽ ജ്വലിക്കുന്നു. കർത്താവിൽ ശരണം വയ്ക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവിന്റെ മുൻപിൽ വിവേകത്തോടെ ചരിക്കുവാനുള്ള ആഹ്വാനമാണ് സങ്കീർത്തകൻ നൽകുന്നത്. ദൈവത്തിന് മുൻപിലും അവന്റെ ഹിതങ്ങൾക്ക് മുൻപിലും എളിമയോടെ വർത്തിക്കുവാനും ഭയത്തോടെ അവനെ ശുശ്രൂഷ ചെയ്യുവാനുമാണ് വിവേകമുള്ളവർ പരിശ്രമിക്കേണ്ടത്. അധികാരികളുടെയും ഉയർന്നവരുടെയും മുൻപിൽ താഴ്ന്നു നിൽക്കുന്നതിലൂടെ അവരുടെ പ്രീതി നേടുന്നതുപോലെ ദൈവത്തിനു മുൻപിൽ എളിമയോടെ വർത്തിച്ച് അവന്റെ പ്രീതിക്ക് പാത്രീഭൂതരാവുകയും അവന്റെ കോപത്തിൽ നിന്ന് രക്ഷ നേടുകയുമാണ് ജനതകളും രാജാക്കന്മാരും ചെയ്യേണ്ടതെന്ന് സങ്കീർത്തകൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിൽ ശരണപ്പെട്ട് അവനിൽ ആശ്രയമർപ്പിച്ച് ജീവിക്കുന്നത് അനുഗ്രഹപ്രദമാണ്. സങ്കീർത്തനം ജീവിതത്തിൽ 2 സങ്കീർത്തന വിചാരങ്ങൾ ചുരുക്കുമ്പോൾ നന്മതിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ള നാം ജീവിതത്തിൽ ഏതുതരം തീരുമാനങ്ങളാണ് എടുക്കേണ്ടതെന്നും എപ്രകാരമാണ് ദൈവത്തിനു മുൻപിൽ വർത്തിക്കേണ്ടതെന്നും സങ്കീർത്തകനിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ടെന്ന് കാണാം. നമ്മോടും അവൻ പറയുന്നുണ്ട്, വിവേകമുള്ളവരായിരിക്കുവിൻ, ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും ചിന്തകളും തീരുമാനങ്ങളും കർത്താവിന്റെ പ്രീതി നേടിത്തരുന്നവയായിരിക്കണമെന്ന് സങ്കീർത്തനവാക്യങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അവന്റെ പദ്ധതികളും ഉപദേശങ്ങളും നിയമങ്ങളും വിലങ്ങുകളോ ചങ്ങലകളോ അല്ല, മറിച്ച് നമ്മുടെ നന്മയ്ക്കും രക്ഷയ്ക്കുമുള്ള ഉപാധികളാണെന്ന് തിരിച്ചറിയാം. കർത്താവിനും അവന്റെ അഭിഷിക്തനുമെതിരെ പ്രവർത്തിച്ച് ലോകത്തിനും ദൈവത്തിനും മുൻപിൽ പരിഹാസ്യരാകാതിരിക്കാം. നമ്മുടെ പരിമിതികളെയും ദൗർബല്യങ്ങളെയും തിരിച്ചറിഞ്ഞ് കരുതലിന്റെ ദൈവത്തിൽ ശരണം വയ്ക്കുകയും കർത്താവിനാൽ അനുഗ്രഹീതരാവുകയും ചെയ്യാം. വത്തിക്കാൻ മലയാളം വാർത്താവിഭാഗത്തിന്റെ വചനവീഥി എന്ന ബൈബിൾ പരമ്പരയിൽ 2 സങ്കീർത്തനത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് മോൺസിഞ്ഞോർ ജോജി വടകര. NSGB രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം കെസ്റ്റർ.
മനസ്സിലെന്നും അലിവായി നിറയുമെൻ സ്നേഹദീപമേ, ഇടറുമെൻ മനസ്സിനും സാന്ത്വനം നൽകണേ സ്നേഹസാഗരമേ. മനസ്സിലെന്നും അലിവായി നിറയുമെൻ സ്നേഹദീപമേ, ഇടറുമെൻ മനസ്സിനു സാന്ത്വനം നൽകണേ സ്നേഹസാഗരമേ. കഥനം തിങ്ങി ഞാൻ കേണിടുമ്പോ കനിയിടണേ എൻ ഉടയവനേ, കഥനം തിങ്ങി ഞാൻ കേണിടുമ്പോ കനിയിടണേ എൻ ഉടയവനേ, കരുണ തൻ കടാക്ഷമായി തീർന്നിടേണേ കാൽവരി തൻ സ്നേഹമേ, കരുണ തൻ കടാക്ഷമായി തീർന്നിടേണേ കാൽവരി തൻ സ്നേഹമേ. മനസ്സിലെന്നും അലിവായി നിറയുമെൻ സ്നേഹദീപമേ, ഇടറുമെൻ മനസ്സിനു സാന്ത്വനം നൽകണേ സ്നേഹസാഗരമേ. മാനതാരിൽ ഞാൻ നിന്നെ തിരഞ്ഞിടുമ്പോ മഹോന്നതനെ നീ മറഞ്ഞിടല്ലേ, മാനതാരിൽ ഞാൻ നിന്നെ തിരഞ്ഞിടുമ്പോ മഹോന്നതനെ നീ മറഞ്ഞിടല്ലേ, മൃദുസ്നേഹമായി തഴുകിടണേ മാനസനാം പ്രിയനേ, മൃദുസ്നേഹമായി തഴുകിടണേ.
ഇതോടെ ഇന്നത്തെ മലയാളത്തിലുള്ള പ്രക്ഷേപണം സമാപിക്കുന്നു. ശ്രോതാക്കൾക്കേവർക്കും നന്ദി, നമസ്കാരം.